പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ അഥവാ ശുശ്രൂഷയിൽ എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ഫോർ പ്രൊക്ലൈമിങ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം പറയുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്. രണ്ട്, ഫോർ ഡിഫെൻഡിങ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം പരിരക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ നിറവ് നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലപ്പെട്ട പുസ്തകം 3-ാം അധ്യായത്തിലെ ആ ഒരു മുടന്തനുണ്ടായ സൗഖ്യത്തെക്കുറിച്ചും തുടർന്ന് അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ സുവിശേഷം പറഞ്ഞതായിട്ട് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അടുത്തത് 4-ാം അധ്യായം 7, 8, 11, 12 വാക്യങ്ങൾ ആധാരമാക്കി അവർക്ക് ക്രിസ്തീയ വിശ്വാസം പരിരക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരെ ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഫോർ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ് വിത്ത് ബോൾഡ്നെസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 4-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം 3-ാം അധ്യായത്തിൽ മുടന്തനുണ്ടായ സൗഖ്യത്തെക്കുറിച്ച് അവിടുത്തെ അധികാര വർഗങ്ങളെല്ലാം അവർക്ക് പത്രോസും യോഹന്നാനും എതിരായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിന്നെയും ദൈവവചനം പറഞ്ഞു. അപ്പോൾ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരായി തീർന്നു. അധികാരികൾ, അധികാരമുള്ളവർ വന്ന് കർശനമായിട്ട് ഈ നാമത്തിൽ നിങ്ങൾ വചനം സംസാരിക്കാൻ പാടില്ല എന്ന് വിലക്ക് കൽപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടിയാണ് നമുക്ക് ആത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യക്ഷമായ അനുഭവം കാണിക്കുന്നത്. 18-ാം വാക്യത്തിൽ 4:18 അവർക്ക് വിലക്ക് ലഭിച്ചപ്പോൾ, വചനം പറയരുതെന്ന് വിലക്ക് ലഭിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി 19-20 വാക്യങ്ങൾ. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. പ്രൈസ്തല നോക്കുക, വളരെ അധികാരമുള്ളവരാണ് ആ വിലക്ക് കൽപ്പിച്ചത്. എന്നാൽ അവർ പറയുന്നത് ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ. അപ്പോൾ സകലത്തിൻ്റെയും അധികാരി, നിങ്ങളെക്കാളും അധികാരമുള്ളവർ ദൈവമാണ് എന്നും ആ ദൈവമാണ് ഞങ്ങളോട് ഇത് കൽപ്പിച്ചത്, അതുകൊണ്ട് ദൈവത്തെ ഞങ്ങൾക്ക് അനുസരിച്ചേ മതിയാകൂ എന്നുമാണ് അവരവിടെ പറയുവാനിടയായി തീർന്നത്. എന്താണ് ദൈവം കൽപ്പിച്ചത്? നമുക്കറിയാം അപ്പോസ്തലപ്പെട്ട പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം. അത് ശക്തിയെ പ്രാപിച്ചിട്ട് യഹൂദിയിലും യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞു. അത് ദൈവം കൽപ്പിച്ച കൽപ്പനയാണ്. ആ കൽപ്പന നിങ്ങളുടെ ഒരു വിലക്കുകൊണ്ട് ഞങ്ങൾക്ക് നിർത്താനൊക്കത്തില്ല. കാരണം നിങ്ങളെക്കാളും സകലത്തെക്കാളും സകലരെക്കാളും സകലതിനേക്കാളും അധികാരിയായ ദൈവം കൽപ്പിച്ച കൽപ്പനയായതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അവരെ ആ വിഷയം എതിർപ്പ് വന്നപ്പോൾ, അവർക്കുള്ള ഈ വിരോധ കൽപ്പന വന്നപ്പോൾ അവരെന്തു ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. 4-ാം അധ്യായത്തിൻ്റെ തന്നെ 29-30 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ. അപ്പോൾ വിഷയം അവരെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമാണ് ഞങ്ങളെ ഈ കാര്യം ഏൽപ്പിച്ചത്, അതുകൊണ്ട് എതിർപ്പ് വന്നു, വിലക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവമേ അങ്ങ് തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യണമേ എന്ന് പറഞ്ഞ് വിലക്കവിടെ അവർക്കുണ്ടായ പ്രതികൂലത്തെ അവർ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നമുക്കിവിടെ ഒരു ആത്മീയ സന്ദേശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൽപ്പനയ്ക്കെതിരെ ഏത് വിലക്ക് വന്നാലും നാം മാനുഷികമായ നിലയിൽ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മതി എന്ന് നമുക്ക് കാണിട്ട് കഴിയും. അവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ പറയുകയാണ്, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരാ വിഷയം, അവർക്കുണ്ടായ എതിർപ്പ്, പ്രതികൂലം, അവർക്കുണ്ടായ വിലക്ക് കൽപ്പന, ആരാണ് അവർക്ക് ഈ കൽപ്പന കൊടുത്തത്, ഈ അധികാരം കൊടുത്തത്, ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്? ആളിൻ്റെ കയ്യിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് 31-ാമത്തെ വാക്യം നമുക്ക് കാണാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രൈസ് ദ ലോർഡ്. എതിർപ്പുകളുടെ നടുവിൽ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഫോർ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ് വിത്ത് ബോൾഡ്നെസ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഈ സംഭവത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്നത്. ഇനി 4-ാമത്തെ കാര്യം, 5-ാമത്തെ 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അതിന് മുമ്പേ നമുക്ക് 5-ാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാമല്ലോ. അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടി തൻ്റെ വസ്തു വിറ്റിട്ട് അതിൻ്റെ വിലയിൽ കുറെ എടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അവിടെ വസ്തു വിറ്റതോ ആ വിറ്റതിൻ്റെ പണം കുറച്ചെടുത്തതോ ബാക്കി കൊണ്ടുവന്ന് അവിടെ വെച്ചതോ ഒന്നുമല്ല വിഷയം. അവിടുത്തെ വിഷയം എന്താണ് എന്ന് നമുക്ക് അതിൻ്റെ 5-ാമത്തെ വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം അണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്തേ? അത് വിൽക്കും മുമ്പേ നിൻ്റേതല്ലേ, നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലയോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്തേ? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോഴേ ഇവിടെ കാണുന്നത്, പ്രൈസ് ദ ലോർഡ്, അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നപ്പോൾ പത്രോസ് എടുത്ത് ചോദിക്കുകയാണ്. 8-ാം വാക്യം, പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അവൾ പറയുകയാണ്, അതെ ഇത്രയ്ക്കേ എന്നവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്തേ? പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പത്രോസ് അവരോട് ചോദിച്ചപ്പോൾ, ഇത്രയ്ക്കല്ല ഞങ്ങൾ വിറ്റത്, ഞങ്ങൾ വിറ്റിട്ട് കുറേ എടുത്ത് വെച്ചു എന്ന് പറയുകയായിരുന്നെങ്കിൽ അവർ സത്യം, വ്യാജം പറയാതെ സത്യം പരിശുദ്ധാത്മാവിന് മുമ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒഴിവാകാമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. അന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തെ ഒരു ചിലർ ചെയ്ത ഒരു നടപടിക്രമമായിരുന്നു, അതൊരു ഉപദേശമൊന്നുമല്ലായിരുന്നു, ഒരു നടപടിക്രമമായിരുന്നു വസ്തു വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുക എന്നുള്ളത്. അത് ആരെയും നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാത്തവർക്കും, ചെയ്യാത്തവരുമുണ്ട്, ചെയ്തവരുമുണ്ട്. എന്നാൽ ഇവിടെ നടന്ന വിഷയത്തിൻ്റെ ആ കാഠിന്യമേറിയ അനുഭവം എന്ന് പറയുന്നത് അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ദൈവസഭയിൽ വ്യാജം കാണിച്ച ഒരു ദമ്പതികളുടെ ദാരുണമായ അന്ത്യമാണ് 5-ാമത്തെ പ്രതിപാദ്യ വിഷയം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സർവസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. പ്രൈസ് ദ ലോർഡ്. ദൈവസഭ വ്യാജം കാണിക്കേണ്ടോ, മറച്ചു വയ്ക്കേണ്ടതായ ഒരു അനുഭവമല്ല. ദൈവസഭ പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഹൃദയം തുറന്ന മനസ്സാക്ഷിയോടെ, ദൈവഭയത്തോടെയാണ് ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവസഭയിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലുടനീളം. പ്രൈസ് ദ ലോർഡ്. വ്യാജവും, പ്രൈസ് ദ ലോർഡ്, അതെ ദൈവത്തോടുള്ള വഞ്ചനയും ദൈവം അതെ വിട്ടുകൊടുക്കുകയില്ല, ദൈവം പൊറുക്കുകയില്ല. എന്നാൽ അനുതാപത്തോടെ കടന്നു വരുന്നവർക്ക് ദൈവം മോചനം കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവസഭയിൽ ഭയമുണ്ടാക്കിയ ശുശ്രൂഷയായിരുന്നു 5-ാമത്തെ വിഷയം. ദൈവസഭയിലെ ആരാധനകൾ, ശുശ്രൂഷകൾ അത് ദൈവ ഭയത്തോടെ ചെയ്യേണ്ടതാണ്. ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നാം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും. ദൈവസഭയിലെ ഓരോ ശുശ്രൂഷകളും നമ്മുടെ കഴിവ് വെളിപ്പെടുത്താനോ നമ്മുടെ പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയോ നമ്മുടെ ജ്ഞാനം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഒന്നുമുള്ള ശുശ്രൂഷയായിരിക്കരുത്. അത് ദൈവത്തെ ദൈവഹിതമുള്ളതല്ല. മറിച്ച് താഴ്മയോടും വിനയത്തോടും ദൈവഭയത്തോടും ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ടും വേണം ദൈവസഭയിൽ അതെ ആയിരിക്കാനും ദൈവസഭയിൽ ശുശ്രൂഷിപ്പാനും. അതെ, ദൈവസഭയിൽ ദൈവഭയമുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതെ, മറിച്ച് ഇന്നുകൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു വാക്കുകൂടെ ഞാൻ അതിനോടനുബന്ധിച്ച് പറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവും സാന്നിധ്യവും പത്രോസിലും ആ ദൈവസഭയിലും അന്ന് നടന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അനന്യാസ സപ്പീറമേ സഭയിലെ പ്രധാന ആളുകളാകുമായിരുന്നു. ഓ, എല്ലാവരും കൈയടിച്ച് അനന്യാസിനെ സപ്പീറയെയും അഭിനന്ദിക്കുമായിരുന്നു. ഓ, വസ്തു വിറ്റേച്ച് കൊണ്ടുവന്ന സഭയ്ക്ക് പൈസ തന്നയാളാണെന്ന് പറഞ്ഞ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ആ കാര്യം കണ്ടുപിടിക്കാനിടയായി തീർന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, അതിൻ്റെ ദൗത്യമാണ് ദൈവസഭയിൽ കാണുന്നത്. വ്യാജ ആരാധനയും വ്യാജ ശുശ്രൂഷയൊന്നും ദൈവസഭയിൽ പാടില്ല. അത് ദൈവസഭയുടെ ദൈവഭയത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷയാണ് ദൈവസഭയിലേതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഞ്ചാം അധ്യായത്തിൽ അതാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവസഭയിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായതായിട്ട് കാണുന്നു. നമുക്കറിയാം തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പുറപ്പെടുത്തു. ഒരു ചെറിയ ഇഷ്യൂ ദൈവസഭയിലുണ്ടായി. അതെ, വിധവമാരെ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ ഇഷ്യൂ അവിടെ ഉണ്ടായി. ദൈവസഭയിലെ ഇഷ്യൂകളുണ്ടാകാം, മാനുഷികമായ നിലയിലും അതെ ഇഷ്യൂകളുണ്ടാകാം. എന്നാൽ വിഷയം അതല്ല, ഇഷ്യൂ ഉണ്ടായതല്ല വിഷയം, അതെങ്ങനെ പരിഹരിച്ചു എന്നുള്ളതാണ് വിഷയം. അവർ പരിഹരിക്കുവാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും തേടിപ്പോയില്ല. ലോകപ്രകാരമുള്ള അതെ ജ്ഞാനികളുടെ അരിക്കലോ അതെ നിയമജ്ഞരുടെ അരിക്കലോ ഒന്നുമല്ല അവർ പോയത്. പരിശുദ്ധാത്മാവിൻ്റെ അരിക്കലാണ് അവർ ആ വിഷയം പരിഹരിക്കാനായിട്ട് പോയത്. കാരണം ദൈവസഭയുടെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവാണ്, ദൈവസഭയുടെ ഉടമസ്ഥൻ കർത്താവും. കാരണം കർത്താവാണ് അതിന് മുതൽ മുടക്കിയത്. മുതൽ മുടക്കിയാളല്ലേ ഉടമസ്ഥൻ. എന്താണ് മുതൽ മുടക്കിയത്? ചങ്കിലെ ചോര കൊടുത്താണ് ദൈവസഭയെ വില കൊടുത്തു വാങ്ങിയപ്പോൾ. ദൈവസഭയുടെ ഉടമസ്ഥൻ കർത്താവും ദൈവസഭയുടെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു വിഷയമുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അതിൻ്റെ പരിഹാരം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലായിരിക്കണം അതിൻ്റെ പരിഹാരം തേടേണ്ടത്. അവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നത് ആ പിറുപിറുപ്പുണ്ടായപ്പോൾ എന്ത് ചെയ്തു അപ്പോസ്തലന്മാർ? രണ്ടാം വാക്യം 6:2, പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകൾ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവരെ ആ വേലയ്ക്കാക്കാം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ അടുത്ത 7 പേരെ നമുക്ക് കാണുവാൻ, 7 പേരെ തിരഞ്ഞെടുത്തതായി കാണുവാനായിട്ട് കഴിയും. നോക്കുക, സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ കൈകാര്യം ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവർ പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. പ്രൈസ് ദി ലോർഡ്. അവർ ആത്മാവ്, ജ്ഞാനം, നല്ല സാക്ഷ്യം. ഇനി 5 വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം, ഈ യോഗ്യതകളുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ദൈവസഭയിലെ ശുശ്രൂഷകൾ, ഒന്ന്, ദൈവസഭയിലെ ഒരു വിഷയമുണ്ടായാൽ ഇത് പരിഹരിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവിന് നിറവ് ആവശ്യമാണ് ദൈവസഭയിലെ ഒരു വിഷയങ്ങൾക്ക് പരിഹാരം നേടുവാൻ. ദൈവസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമില്ലെങ്കിൽ ഒരു വിഷയങ്ങളുണ്ടായാൽ മറ്റു മാധ്യമങ്ങളൊക്കെ മറ്റു മാർഗങ്ങളൊക്കെ തേടിപ്പോകേണ്ടതായിട്ട് വരും. ലോക മനുഷ്യനെ ആശ്രയിക്കേണ്ടതായി വരും. നിയമജ്ഞാന്മാരെ ആശ്രയിക്കേണ്ടതായി വരും. എന്നാൽ ദൈവസഭയുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ദൈവസഭയിൽ വെച്ച് തന്നെയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ആ ശുശ്രൂഷയുടെ പരിഹാരം. പ്രൈസ് ദ ലോർഡ്. അവരെന്ത് ചെയ്തു? ആത്മാവ്, ഏറ്റവും ഒന്നാമത് പറയുന്ന യോഗ്യത ആത്മാവ് നിറഞ്ഞവരെ. ദൈവസഭയുടെ എല്ലാ ശുശ്രൂഷകളിലും ആത്മാവ് നിറഞ്ഞവരായിരിക്കണം ആ ശുശ്രൂഷ ചെയ്യുവാൻ. അത് ചെറിയ ശുശ്രൂഷയാകട്ടെ, വലിയ ശുശ്രൂഷയാകട്ടെ, ദൈവസഭയിൽ അങ്ങനെ ഒന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ പദം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഒരു ശുശ്രൂഷയും ചെറുതല്ല, ഒരു ശുശ്രൂഷയും അമിത പ്രാധാന്യമുള്ളതല്ല. അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. അത് ഓരോരുത്തർക്ക് ആ ശുശ്രൂഷ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഒരു ചെറിയ ശുശ്രൂഷ എന്ന് ലോകപ്രകാരം നമുക്ക് തോന്നാമെങ്കിലും ആ ശുശ്രൂഷയും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഒന്ന്, ഇവിടെ ഒരു വിഷയം വന്നപ്പോൾ അവർ പറയുകയാണ്, ദൈവസന്നിധിയിലേക്ക് വെച്ച് ദൈവത്തിൽ നിന്ന് അതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ അവർ തിരഞ്ഞെടുക്കും. വേറെ ഒരു സോഴ്സ് അവർ തേടിപ്പോയില്ല ആ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. ലോകപ്രകാരമുള്ള ഒരു അധികാരികളെയോ സ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ അതെ നിയമജ്ഞരെയോ ഒന്നും അവർ തേടിപ്പോയില്ല. പരിശുദ്ധാത്മാവ് എല്ലാവരും ആശ്രയിച്ചു. പരിശുദ്ധാത്മാവ് വിഷയത്തിന് പരിഹാരം നൽകിയതായിട്ട് കാണുന്നു. അടുത്തത്, ആ ശുശ്രൂഷ ചെയ്യേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, ആ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, ആഗ്യോഗ്യത ഉള്ളവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. അതിനുശേഷം അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു എന്ന് കാണാം, അവരെ എങ്ങനെയാണ് നിയോഗിച്ചതെന്ന് കാണാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ തിരഞ്ഞെടുത്തതിന് ശേഷം അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവസഭയുടെ ഏത് ശുശ്രൂഷയായിരുന്നാലും ആ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടവർ ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. 2, ആ ശുശ്രൂഷയ്ക്ക് അവരെ നിയോഗിക്കുന്നത് പ്രാർത്ഥിച്ച് അവരെ കരം വെച്ച് അവരെ ആ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുന്നതാണ്. അതാണ് ദൈവസഭയുടെ നടപടിക്രമം. അത് ദൈവ പരിശുദ്ധാത്മാവാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും നമ്മൾ തേടിപ്പോകേണ്ടതായിട്ട് വരും. ഇന്ന് നമുക്കങ്ങനെ പലയിടത്തും കാണുവാനായിട്ട് കഴിയുമല്ലോ. അത് ദൈവവചനാടിസ്ഥാനമല്ല. ദൈവവചനത്തിൽ കാണുന്നത് ദൈവസഭയിലെ എല്ലാ ശുശ്രൂഷകളും, ഏത് ശുശ്രൂഷകളും ആത്മാവിൻ്റെ നിറവോടുകൂടി ചെയ്യേണ്ട ശുശ്രൂഷയാണ്. എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ഫലം അതിൽ നിന്ന് ലഭിക്കാനായിട്ട് കഴിയുള്ളൂ. 3 കാര്യം നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. 1, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, എതിർപ്പുകളുടെ നടുവിൽ ധൈര്യത്തോടെ ദൈവവചനം ശുശ്രൂഷിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആരാണ് ആ ശുശ്രൂഷ ഏൽപ്പിച്ചോ ആ ശുശ്രൂഷ ഏൽപ്പിച്ച ആളിൻ്റെ അരിക്കൽ അഭിഷേകം ചെന്ന് പരമേൽപ്പിക്കുമ്പോൾ ശക്തിയോടെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരികയും ഈ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ആ ശുശ്രൂഷ വിലക്കുകളെ അതിജീവിച്ച് ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള ബലം ലഭിക്കാനിടയായിത്തീരും. 2, ദൈവസഭയിൽ ദൈവഭയമുണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോടെ ദൈവ പരിശുദ്ധാത്മാവിൻ്റെ വ്യാജം കാണിച്ചാൽ ദൈവസന്നിധിയിൽ ശിക്ഷാർഹമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 3-ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, ദൈവസഭയിലെ ശുശ്രൂഷകൾ ഏതായിരുന്നാലും അത് ചെയ്യുവാൻ ആത്മാവിന് നിറവാവശ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഓരോരുത്തരെയും ദൈനംദിന ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ ഈ അഭിഷേകത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ഓൾ.